ഇന്ന് പകൽക്കാലം നമ്മൾ വേറൊരു വിഷയമാണ് എടുക്കുന്നത്, പുതിയൊരു പാഠം. അത് മന്ന എന്നതാണ് വിഷയം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായമാണ് നമുക്കതിന് വേദഭാഗമായിട്ട് നമ്മളതിനെടുക്കുന്നത്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 41 മുതലുള്ളതായ ചില വാക്യങ്ങളുമാണ്. 41 മുതൽ 51 വരെയുള്ള 10 വാക്യങ്ങൾ. ആദ്യം പുറപ്പാട് പുസ്തകം വായിച്ചാട്ടെ. മതി, തൽക്കാലം നമുക്ക് ഇന്നത്തെ നമുക്ക് പിന്നെ വേണമെങ്കിൽ പിന്നെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 41 മുതലുള്ളതായിരിക്കുന്ന വാക്യം കൂടെ വായിച്ചാൽ നോക്കണം. ഇത് രണ്ടും നമ്മൾ നിഴലും പൊരുളുമാണ് നമ്മുടെ വിഷയം. ഇപ്പൊ മന്ന എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിൽ പൊരുളായ അല്ലെങ്കിൽ നിഴലായ ഭാഗമാണ് നമ്മൾ പുറപ്പാടിൽ ആദ്യം വായിച്ചത്. അതിന്റെ പൊരുളായിരിക്കുന്ന ആശയം, പൊരുളായ നിവൃത്തി, അതിന്റെ വിഷയം എന്താണെന്നാണ് നമ്മളിവിടെ കർത്താവ് തന്നെ അതിനെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നത് കൊണ്ട് നമുക്ക് സംശയമിനെ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വായിച്ചാൽ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. അടുത്തത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അടുത്തത്
നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ, ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിറങ്ങുന്ന അപ്പമാകുന്നു.
സ്വർഗത്തിൽ നിറങ്ങുന്ന അപ്പമാകുന്നു. അടുത്ത വാക്യം,
സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു.
ആമേൻ. ഹല്ലേലൂയ. ഈ പാഠത്തിൽ, ഈ ഭാഗത്തിൽ നമുക്ക് ചില മിനിറ്റുകൾ, 1-2 ആഴ്ചകൾ നമ്മൾ ഈ ഭാഗത്ത് നിൽക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. മന്ന ജീവന്റെ അപ്പമായ ക്രിസ്തുവിന് നിഴലായിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കുവാനുള്ളത്. നമ്മൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ഈ ആകാശത്തിൽ നിന്ന് അപ്പം വർഷിപ്പിക്കും എന്ന് ഇവിടെ പറയുമ്പോൾ സ്വർഗത്തിൽ നിന്നാണ് അവർക്ക് അപ്പം കൊടുത്തതെന്ന് യേശു കർത്താവ് ഏതാണ്ട് 100 ആണ്ടുകൾക്ക് ശേഷം യേശു കർത്താവ് പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവായ യേശു എവിടെ നിന്ന് ഇറങ്ങി വന്നോ ആ ഇടത്ത് നിന്ന് തന്നെയാണ് തൻ്റെ ജനമായ ഇസ്രായേലിന് മരുഭൂമിയിൽ മന്ന വർഷിപ്പിച്ചു കൊടുത്തത്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത എൻ്റെതായിരിക്കുന്ന 14-15-ാമത്തെ വാക്യത്തിൽ പുറപ്പാട് 14:15 നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ അത് കണ്ടാറേ എന്തെന്നറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞു. ആകുന്നു, അപ്പം മന്ന എന്നുള്ളതായിരിക്കുന്ന പദം മനുഷ്യൻ അവർക്കിട്ടതായ പേര്, ആവയ്ക്കിട്ട് അതിനിട്ട പേര്. അപ്പോൾ അവർ ആദ്യമായിട്ട് കാണുന്ന ഒരു സന്ദർഭം, ഞങ്ങൾ ഇവിടെ വന്നതായ ആരംഭ സമയത്ത് ആദ്യത്തെ ദിവസത്തിൽ ഞങ്ങൾ 95 ഫെബ്രുവരി 10 ഇവിടെ വന്നു. ഞങ്ങൾ അപ്പാർട്ട്മെന്റിലേക്ക് മാറുന്ന വരെയുള്ള സമയം ജോബിയുടെയും അമ്മയുടെയും വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പം 10 വന്നു. അടുത്ത 11 രാവിലെ ഞങ്ങൾ കാണുന്ന ആകാശത്ത് നിന്ന് ഇങ്ങനെ വെളുത്ത പഞ്ഞ് വന്ന് വീഴുന്നത്, സ്നോ ആദ്യമായിട്ടാണ് കാണുന്നു ഞാൻ. അപ്പോൾ അവർ പഞ്ഞ് പോലെ നീകാരത്തെ വിതറുന്നു എന്നുള്ളതായിരിക്കുന്ന വചനം ഞാൻ അവസരത്തിൽ ഓർത്തു. അതൊരതിശയമായി ഇങ്ങനെ നോക്കി നിന്ന് എന്നതുപോലെ ഈ ഇസ്രായേൽ മക്കളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ ഒരു അനുഭവം അവർ കണ്ടിട്ടില്ല. അടുത്ത പ്രഭാതത്തിൽ അവർ പ്രഭാതത്തിൽ കൂടാരത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ വെളുത്ത് കൂടാരത്തിന് ചുറ്റും കിടക്കുന്ന ഈ അപരിചിതമായിരിക്കുന്ന വസ്തു കണ്ടപ്പോൾ അവര് അടുത്ത കൂടാരവാസികളോട് ഇത് കയ്യിലെടുത്തുകൊണ്ട് വാരിക്കൊണ്ട് ഇതെന്ത്, ഇതെന്താണ്, ഇതെന്താകുന്നു, ഇതെന്നാ എന്ന് ചോദിച്ചു. വട്ട് ഈസ് ഇറ്റ്, ഇതെന്താണ്? അങ്ങനെ ലോപിച്ചു വന്നതാണ് ഇതെന്ന എന്നുള്ളതിൽ മന്ന എന്നുള്ള പദം വന്നത്. എന്നാൽ ഇതിന്റെ ബിബ്ലിക്കൽ ടേംസ്, അതിന്റെ ആത്മീയമായിരിക്കുന്ന സ്വരങ്ങളും പദങ്ങളും നമുക്ക് ചില വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ പേരെന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാട് 16:4 നമ്മൾ വായിച്ചു. അപ്പം 15 നമ്മൾ വായിച്ചു ആകാരം. അടുത്തത് 78 സങ്കീർത്തനം എടുത്താൽ നമ്മൾ പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. സങ്കീർത്തനം 78:23-24. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, അടുത്തത് ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു. ആ എന്താണ് അതിന്റെ പേര്? സ്വർഗീയ ധാന്യം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ, ഹല്ലേലൂയ, സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ അനുസരിച്ച് സേവിച്ച് പിന്തുടരുന്നവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്ന ആകാരമായിരിക്കിയാൽ അതിനെന്ത് പേര് വന്നു? സ്വർഗീയ ധാന്യം. ഹല്ലേലൂയ, സ്വർഗീയ ധാന്യം. അടുത്ത പദം കൂടെ വായിച്ചാട്ട വാക്യത്തിൽ തന്നെ താഴെ, ആ മനുഷ്യൻ എന്ത് ചെയ്തു? ശക്തിമാന്മാരുടെ അപ്പം തിന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് പേരുകൾ, ഒന്ന് സ്വർഗീയ ധാന്യം, മറ്റൊന്ന് ശക്തിമാന്മാരുടെ ആകാരം. ഇതാരാണ് ശക്തിമാന്മാർ? സ്വർഗത്തിലെ ദൂതന്മാരെയാണ് ശക്തിമാന്മാർ. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആകാരമാണ് ദൈവം ആർക്ക് കൊടുത്തത്? ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. ഇസ്രായേൽ മക്കൾ ആരാ? ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. പെസഹായും ചോരത്തെളിയും ആചരിച്ച് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മേഘത്തിൻ്റെതായ കീഴിൽ, ഹല്ലേലൂയ, അഗ്നിസ്തംഭത്തിന്റെ മറവിൽ ആയിരിക്കുന്ന പ്രത്യേകമായി വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ ദൈവത്തിന്റെ ജനം. പ്രൈസല്ലോ. ഇന്നലെ രാത്രി നമ്മൾ കേട്ടല്ലോ അവന്റെ ജനത്തിനു വേണ്ടിയുള്ളതായ അവന്റെ കരുതൽ. കോവി, നിന്റെ വിചാരങ്ങളുടെ കനം, അതിന്റെ ആഴം, അതിന്റെ ഉയരം, അതിന്റെ വ്യാപ്തി, ഹല്ലേലൂയ, അതിന്റെ ചുറ്റളവ് ആർക്ക് ഊഹിക്കുവാൻ കഴിയും? ആർക്കളക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഉദയമസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അവർക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയാത്തത് കൊണ്ട് ചില ആലങ്കാരികമായിരിക്കുന്ന ഭാഷകളിൽ വർണ്ണിച്ചൊതുക്കുക മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇതം പര്യന്തം ജീവിച്ചിരിക്കുന്ന ആർക്കും അവന്റെ ഉപകാരങ്ങളുടേതായിരിക്കും നന്മകളുടെ നമ്മെക്കുറിച്ചുള്ള വിചാരത്തിന്റെ ഘനവും ആഴവും ഇതുവരെയും ആർക്കും അളന്നു തിട്ടപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. അവര് മരുഭൂമിയിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് മിസ്രൈമിലായിരുന്നപ്പോൾ എന്തെല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഒത്തിരി കാര്യം പറയുന്നുണ്ട്. എന്നാൽ അന്ന് അവർക്കില്ലാത്തൊരു അനുഭവം ഇന്ന് അവർക്കുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ആഴ്ചയില് പൊടിയമ്മ സിസ്റ്റർ നമുക്ക് കാസറ്റ് തന്നു, രണ്ട് കാസറ്റ് സി ഡി 10 രൂപയ്ക്ക് അല്ലേ. ഞങ്ങളത് നുള്ളരി എന്നുള്ളതിലെ ചില പാട്ടുകൾ കേട്ടു, മിക്കവാറും രണ്ടും കേട്ട് കഴിഞ്ഞു. അപ്പൊ അതില് ആ പറയുന്ന അന്ന് കാലത്ത് ഒരു ബ്ലസ്സനും ബ്ലസ്സി എന്ന് പറയുന്ന രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ സംഭാഷണ രീതിയിൽ ആ കുഞ്ഞുങ്ങളെ സെൻട്രൽ സ്കൂളിൽ വിടുന്ന കാര്യങ്ങൾ, സെൻട്രൽ സ്കൂൾ കഴിഞ്ഞു വന്ന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ ഓരോ പാട്ടുകളൊക്കെ, ആ ഒരു കേവലം പാട്ടാണെങ്കിലും അതൊരു കേവലം പാട്ടായിട്ട് മാത്രമായിരിക്കുന്നില്ല, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെയും ജീവിതത്തിൻ്റെത അനുഭവങ്ങളായിരുന്നത്. സ്തോത്രം. സ്തോത്ര കാഴ്ചയ്ക്ക് കാഴ്ച ചോദിച്ചപ്പോൾ മാതാക്കൾ പറയുന്നത് നമുക്ക് കാശില്ല, കഞ്ഞി വെക്കുവാൻ വേണ്ടി അരിയെടുത്തപ്പോൾ അതിൽ നിന്ന് പിടിയിരി മാറ്റിയിട്ട നുള്ളരിയിൽ ഒരു നുള്ളരി തന്നുവിടാം, അത് സ്തോത്ര കാഴ്ചയിടണം. അവർ പറയുന്നത് അന്ന് സ്തോത്ര കാഴ്ചയിടുവാൻ കാശില്ലായിരുന്നു, കുഞ്ഞുങ്ങൾ സെൻട്രൽ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ മക്കൾ പറയുന്നത് മമ്മി വിശക്കുന്നു, മോൻ പറയുന്നു എനിക്ക് ദാഹിക്കുന്നു, അപ്പോൾ മമ്മി പറയുന്നു മോനെ ഇവിടെ ഒന്നുമില്ല, സഹായവും കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമുക്കില്ലാത്ത ഒന്ന് അവർക്കുണ്ടായിരുന്നു, അന്ന് അവർക്കില്ലാത്ത ഒന്ന് നമുക്കുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ദൈവസ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ ഘനം നമ്മൾ ഒരിക്കലും മറന്നുപോകും, നമ്മൾ വിട്ടുപോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. പണ്ടേയുള്ള അതിൽ വിട്ടുമാറുവാൻ അനുവാദം നമുക്കില്ല. എന്നാൽ അവിടെ നമ്മൾ വായിച്ചത് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഹല്ലേലൂയ ഇന്നിന്ന വിധത്തിലൊക്കെ അവിടെ ആയിരുന്നു, ഞങ്ങൾ ഇവിടുന്ന് നിന്റെ, അഥവാ പറയുന്നത് മിസ്രയീമിൽ വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 14:3 നമ്മൾ വായിച്ചു. അപ്പൊ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് അവർ പറയുന്നേ, പട്ടിണിയിട്ട് അതിനാണോ ദൈവം കൊണ്ടുവന്നേ? അതിനായിരുന്നെങ്കിൽ ഇവരെന്നേ ചാവാൻ ദൈവം അനുവദിക്കുമായിരുന്നല്ലോ. സ്തോത്രം. പട്ടിണിയിട്ട് കൊല്ലാനായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ പറഞ്ഞ കാര്യം മാത്രം മതിയല്ലോ അവരവിടെ പട്ടിണി കിടന്ന് ചാവാൻ. ദൈവം അത് കണക്കിലെടുത്തില്ല. സ്തോത്രം. മാറയിലെ വെള്ളം, പാറയിൽ നിന്ന് പുറപ്പെട്ടതായ വെള്ളം ചില സമയത്തേക്ക് അവർക്കില്ലാതിരുന്നു, വീണ്ടും അവർ വെള്ളത്തിനായി യാചിച്ചു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അവർ കൊടുത്തതായിരിക്കുന്ന മന്ന അവർക്ക് സ്വർഗത്തിലധികം മുടക്കിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ സ്വർഗീയമായിരിക്കുന്ന ആ അപ്പം, ആഹാരം, സ്വർഗീയ ധാന്യം, ശക്തിമാന്മാരുടെ അപ്പം, ദൂതന്മാരുടെ ആഹാരം, ഹല്ലേലൂയ. അവിടെ നമ്മൾ 105 40 വാക്യം വായിച്ചാട്ട്, 105:40. അടുത്തത് സ്വർഗീയ ഭോജനം. സ്വർഗീയ ഭോജനം, ഈ ആകാരം എന്ന് പറയുന്നതും ഭോജനം എന്ന് പറയുന്നതും മലയാള ഭാഷയിലെ വ്യാകരണം അനുസരിച്ച് ഒത്തിരി അർത്ഥവ്യത്യാസം. ഇംഗ്ലീഷിൽ ഫുഡെന്നോ അല്ലെങ്കിൽ ബ്രെഡെന്നോ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും മലയാള ഭാഷയുടെ വ്യാകരണം വെച്ച് നോക്കിയാൽ ഭോജനം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, സകലവിധ പോഷണങ്ങളും അടങ്ങിയിരിക്കുന്ന വിഭവങ്ങൾ എന്നാണ് അതിൻ്റെ ഒരു മറ്റു പദം. സ്തോത്രം. ഈ മന്നയിൽ അവൻ്റെ ശരീരത്തിന് വേണ്ടതായിരിക്കുന്ന സകല വൈറ്റമിൻസും സകല പ്രോട്ടീനുകളും സകല വിറ്റാമിൻസും അതിനകത്ത് അടക്കമായിരിക്കത്തക്കവണ്ണം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ നിന്ന് അതിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ശക്തിമാന്മാരുടെ ആകാരം. അതുകൊണ്ടാണല്ലോ 40 കഴിഞ്ഞിട്ടും കാലേവ് പറയുന്നത്, 85 പ്രായമുള്ള കാലേവ് പറയുന്നത്, എനിക്ക് അന്നത്തെ പോലെ ഇന്നും ശക്തിയുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ളവൻ ആരെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനമാകുന്ന, ജീവന്റെ അപ്പമാകുന്ന വചനം പച്ചിക്കുന്നവനും പച്ചിക്കുന്നവളുമാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ശരീരം, ഒരു മനുഷ്യന് ശരീരവും ജീവനും ഉള്ളതുപോലെ ശരീരത്തിനും ജീവനും ആകാരം ഭക്ഷണം ആവശ്യമായിരിക്കുന്നത് പോലെ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്കകത്തൊരു മനുഷ്യനുണ്ട്. അതാണ് പൗലോസ് പറയും, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷീണിച്ചാലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ എന്ത് ചെയ്യുന്നു? ബലം പ്രാപിച്ചു വരുന്നു, പുതുക്കം പ്രാപിച്ചു വരുന്നു, ശക്തി പ്രാപിച്ചു വരുന്നു. കഴുകനെ പോലെ അവർ ചിറകടിക്കും, ബാല്യക്കാർ ക്ഷീണിക്കും, യൗവനക്കാർ തളർന്നു പോകും. എങ്കിലും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അനുദിന ജീവിതത്തിൽ മന്ന ഭക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവർ അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും എന്ന് പറഞ്ഞാൽ പുതുശക്തി പ്രാപിക്കും, പുതുബലം പ്രാപിക്കും, പുതിയ അനുഭവങ്ങൾ നന്മകളിലൂടെ അവർ ഓടും, അവർ ചാടും, അവരെ നടത്തും. സ്തോത്രം, ഹല്ലേലൂയ! എത്ര ശ്രേഷ്ഠമേറിയ ഒരു അനുഭവത്തിലേക്കാണ് ഹല്ലേലൂയ ഈ ലോകമാകുന്ന ദൈവമായ ഫറവോനെ സാത്താന്റെ കയ്യിൽ നമ്മെ വിടുവിച്ച് ആ കൃപയുടെ തണലിൽ നമ്മെ കൊണ്ടാക്കിയിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ! അവിടെ നമ്മൾ വായിച്ച സ്വർഗീയ ഭോജനം, ഞാൻ ഈ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചപ്പോൾ, ദൈവത്തെ വളരെ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും അതിൽ നിന്ന് പുത്തൻ നന്മകൾ, അനുഭവങ്ങൾ, തളിരുകൾ, ഹല്ലേലൂയ, ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തിനായ കർത്താവിനെ വാഴ്ത്തുന്നു. ഇത് ശക്തിമാന്മാരുടെ ആകാരമാണ്, ദൂതന്മാരുടെ ആകാരമാണ്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നാട്ട്, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം എന്ന് 35-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ട്. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് ഒരു 185,000 പേരെ കൊന്നു. നമ്മുടെ വിഷയം മന്ന എന്നുള്ളത്, മന്നയ്ക്ക് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് ദൂതന്മാരുടെ ആകാരം, അല്ലെങ്കിൽ ശക്തിമാന്മാരുടെ ആകാരം. ഹല്ലേലൂയ! അതിനെ ഒന്ന് തെളിയിക്കാനാണ് നമ്മൾ ഈ വാക്യം വായിച്ചത്. സ്തോത്രം! അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. അടുത്തത് നോക്കിക്കേ, ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഇതേ അധ്യായന്റെ ഇതേ ഭാഗം തന്നെ എടുക്കേണ്ട യെശയ്യാപ്രവചനം 37-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും വായിക്കുന്ന ആ ഭാഗം അവിടെ പറയും 185,000 പേര്. രണ്ടും ശരിയാ. സ്തോത്രം! രണ്ടും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം! അപ്പൊ ഒരു ദൂതൻ അശ്ശൂർ പാളയത്തിലേക്ക് വന്നു, ഒരു ചെറിയ യുദ്ധം നടത്തി, 185,000 പേരെ സംഹരിച്ചു അല്ലേ. അതിൻ്റെ ഒരു മറുവശം, അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഒരു മറുവശം ഒന്ന് ചിന്തിച്ച്, 91-ാം സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ! അപ്പൊ സ്വർഗത്തിലെ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ, എന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഏ, സ്തോത്രം, വഹിച്ചോണം. അപ്പൊ അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും വഹിപ്പാൻ എത്ര ദൂതരുണ്ട്? അവർ നിന്നെ കൈകളിൽ വഹിക്കും അല്ലേ. അവർ നിങ്ങളെ എന്നല്ല, അവൻ നിന്നെ എന്നല്ല, അവർ നിന്നെ. ഹല്ലേലൂയ! അപ്പൊ ഒന്നിലധികം വരുന്ന ഒരു സംഖ്യയ്ക്കാണ് നമ്മൾ പറയുന്നത് അവർ നിന്നെ. അങ്ങനെയെങ്കിൽ നിന്റെ ഇടതുവശത്തും നിന്റെ വലതുവശത്തും കാണുന്നത് കാണിക്കുവാനാണ് രണ്ടു വശത്തും നിന്നെ ദൂതന്മാർ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ കാക്കുന്നത്. ഒരു ദൂതൻ അശ്ശൂർ പാളയത്തിലേക്ക് ഇറങ്ങി സംഹരിച്ചതിന്റെ സംഖ്യ എത്ര? 185,000. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കണക്കിലെ കലണ്ടറിലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ കാൽക്കുലേറ്ററിലെ മാപ്പ് ഡിഫറൻ്റാ. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഒരുവൻ 1,000 ഓടിക്കും, ഇരുവർ എത്ര പേര് ഓടിക്കും? 10,000 ഓടിക്കും. നോക്കിയേ, അപ്പോ ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 185,000 പേരെ കൊന്നെങ്കിൽ, അല്ലെങ്കിൽ 185,000 പേരിൽ നിന്ന് രക്ഷിപ്പാൻ മതിയായവനാണ് ഒരു ദൂതന്റെ ശക്തിയെങ്കിൽ, എന്നെയും നിന്നെയും രണ്ടു വശങ്ങളിൽ നിന്ന് കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് കൂരിരുട്ടിൽ നമ്മെ നടത്തുവാൻ അധികാരമേൽപ്പിച്ച് വിട്ടിരിക്കുന്ന ദൂതൻ 200,000 ചില്ലുവാനത്തെ അല്ല കൊല്ലാൻ പോകുന്നത്. അതോർക്കുമ്പോഴാണ് യഹോവേ നിന്റെ വിചാരങ്ങളുടേതായിരിക്കുന്ന ഘനം എത്ര ആഴമുള്ളത്. നമ്മളിത് അറിയുന്നില്ല അല്ലേ. സ്തോത്രം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വശങ്ങളിൽ വരുന്ന വാഹനത്തെ, നമ്മുടെ പുറകിൽ വരുന്ന വാഹനത്തെ, നമ്മുടെ മുമ്പിൽ പോകുന്ന വാഹനത്തെ സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് നാം പരിപാലിക്കപ്പെട്ടത്. സ്തോത്രം. നമ്മളൊരു കാലെടുത്ത് വെക്കുന്നതിന്റെ വെയിറ്റ് എത്രയാണെന്ന് നമുക്കറിയാം. ഒരു കല്ലേലെങ്ങണം തട്ടിട്ട് നഖം പറഞ്ഞ് ദൂരെ പോകും. അപ്പോഴറിയുന്ന 15 kg വെയിറ്റിലാണ് നമ്മളൊരു കാലെടുത്ത് വെക്കുന്നത്. സ്തോത്രം. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാണ്ടൊക്കെ വേണം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആരെയാ? ശക്തിമാന്മാരെയാ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ബലമുള്ള മല്ലന്മാരുടെ കയ്യിലാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് നമ്മെ കാക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, 185,000 പേരെ. ഈ ഭാഗം ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം, വായിപ്പിച്ചതിന്റെ ഉദ്ദേശം, നമ്മൾ കർത്താവിൽ ഒന്നുകൂടെ ശക്തിപ്പെടുവാൻ, ഒന്നുകൂടെ നമ്മളൊന്ന് ഉറയ്ക്കുവാൻ. നമ്മളൊരിക്കലും വിചാരിക്കരുത് കർത്താവേ ഞാൻ പോകുന്ന വഴി തനിച്ചാണല്ലോ എന്ന് ചിന്തിക്കല്ലേ. തനിച്ചൊരിക്കലും അവൻ നമ്മെ വിടത്തില്ല. ഇനി ദൂതന്മാരുടെ സഹായം നമുക്ക് പോരാതെ വരുന്നതായൊരിടത്തിലാണെങ്കിൽ സ്വർഗത്തിലെ പുത്രൻ കർത്താവ് തന്നെ ഇറങ്ങി വരും. ശദ്രക്ക് മേശക് അബേദ്നെഗോവിനെതിരായിട്ട് നെബൂഖദ്നേസർ രാജാവ് തീച്ചുള്ളിയുടെ ചൂട് പതിവിലും 7 ഇരട്ടി കൂട്ടി. അവിടെ ദൂതന്മാരുടെ കാവലായിരുന്നില്ല വേണ്ടത്. സ്വർഗത്തിലെ ദൈവം സ്വദൂതനെ അയച്ചവരെ വിടുവിച്ചു. ദൈവത്തിന്റെ സ്വദൂതൻ ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. ദൂതൻ കൂടെ നടന്നാൽ മറ്റൊരാൾക്ക് കാണത്തില്ല, എനിക്ക് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ഹല്ലേലൂയ, വാഴ്ത്തപ്പെട്ട കർത്താവ് തീയുടെ നടുവിലേക്ക് അവരോടൊപ്പം ഇറങ്ങി വന്നപ്പോൾ, ഹല്ലേലൂയ, ആ കൊളോസിയത്തിൽ ഇരുന്ന് ആസ്വദിക്കുന്നതായിരിക്കുന്ന ഇവർ ചാരമായി കത്തുന്നതായ തലയോട്ടികളും അസ്ഥികളും പൊട്ടിത്തെറിക്കുന്നതായിരിക്കുന്ന ശബ്ദം കേട്ട് രസിക്കുവാണ്ടൊക്കെ വെണ്ണം കൂടിയിരിക്കുന്ന സാമാന്യ ജനങ്ങൾ പറയുന്നു, നമ്മൾ എത്ര പേരെ ഇട്ടുള്ളൂ? ഇപ്പോഴെത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. അഗ്നി പരിശോധനയുടെ നടുവിൽ നിന്റെ കൂടെ ഇറങ്ങി വരുവാൻ മതിയായവനാണ് ഞാൻ സേവിക്കുന്ന ദൈവം, നമ്മുടെ കർത്താവ്. ഒരിക്കലും പ്രയാസപ്പെടരുത്, ഒരിക്കലും പിറുപിറുത്തു പോകരുത്, അറിഞ്ഞും അറിയാതെയും പിറുപിറുത്തു പോകരുത്. കർത്താവേ ഞാൻ തനിച്ചാണല്ലോ, എനിക്കിത് സഹിപ്പാൻ വകയില്ലല്ലോ എന്ന് ചിന്തിച്ചു പോകരുത്. നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുത് അവൻ തരത്തില്ല. നമ്മുടെ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞെന്ന് വിചാരിച്ചേ, 10 pound ചാക്കിന്റെ കെട്ടെടുത്ത് ഒരു ബോക്സ് അവന്റെ തലയിലെടുത്ത് വെച്ചു കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, നന്മ വരാൻ മാത്രമേ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം. നിനക്ക് ഭാരമെന്ന് തോന്നുമ്പോൾ ഇറക്കി വെച്ച് ആശ്വസിക്കാൻ പറയുന്നവനല്ല നമ്മുടെ കർത്താവ്. അവൻ ആ ചുമലെടുത്തിട്ട് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ, നിന്റെ ചുമലിൽ ചുമടവൻ എടുത്തിട്ട് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ. നടക്കുവാൻ കഴിയുകയില്ലെങ്കിൽ പുരത്തിലെടുത്ത് മാറോടണച്ച് വീട്ടിലെത്തുവോളും കാക്കുന്നവൻ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ അടുക്കലാണ് അവർ പിറുപുറുത്തത്. ഞങ്ങൾക്ക് അവിടെ ആയിരുന്നപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവരോർത്തില്ല, അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇല്ലാതിരുന്ന ഒന്നിലാണല്ലോ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ ഭോജനം. സമയം തീരട്ടെ, തീരുന്നോടെ അവിടെ നിർത്തട്ടെ. ഇതിന്റെ പൊതു പൊരുളായിരിക്കുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ വന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:41 നമ്മൾ വായിച്ചത്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാകുന്നു. 47 നമ്മൾ വായിച്ചു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഒന്ന് നമ്മൾ ആദ്യം നമ്മൾ ചിന്തിച്ചത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം. 47 ഞാൻ ജീവന്റെ അപ്പം. 51 സ്വർഗത്തിൽ ഇറങ്ങിയ ജീവനുള്ള അപ്പം. ജീവന്റെ അപ്പവും ജീവനുള്ള അപ്പവും രണ്ടും രണ്ടാ, നമുക്കറിയാം. ആരുടെ വ്യാഖ്യാനമില്ലാതെ നമുക്കതറിയാം. ജീവന്റെ അപ്പം, ജീവനുള്ള അപ്പം, അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് അവൻ വന്നത്. അനേകർക്ക് തന്റെ ജീവൻ മറുവിലിയായി കൊടുക്കുവാനും അനേകർക്ക് ജീവൻ കൊടുക്കാനായി തന്റെ ജീവൻ മറുവിലിയായി കൊടുക്കാൻ വന്നവനാണ് നമ്മുടെ കർത്താവ്. ഭൂമിയിൽ നമ്മളെല്ലാം ജനിച്ചത് എന്തിനാ? ജീവിക്കാൻ വേണ്ടി അല്ലേ? പിന്നെ നമ്മുടെ യേശു ജനിച്ചത് മരിക്കാൻ വേണ്ടിയാ. സ്തോത്രം, അതാണ് വ്യത്യാസം. മോശ കർത്താവിനെ അനുഗമിച്ച യഹൂദന്മാര്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർ യേശുവിനെ അനുഗമിക്കുന്നവർ പറയുകയാണ്, ഞങ്ങൾ നീ കണ്ട് വിശ്വസിക്കേണ്ടതിന് നീ ഞങ്ങൾക്കൊരു അടയാളം തരാം. അവരുടെ കുഴപ്പം അത്, എന്നെ കണ്ടെങ്കിലേ വിശ്വസിക്കത്തു. അത് അവരുടെ കുറ്റമല്ല, അതങ്ങനെയാണ്. ദൈവം അവരെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയാണ്, കണ്ടെങ്കിലേ വിശ്വസിക്കത്തു. അതുകൊണ്ടാണല്ലോ കർത്താവിലെ കയ്യിലെയും കാടിലെ പാടുകൾ ഉയർത്തെഴുന്നേറ്റ് തേസ്കരിക്കപ്പെട്ട ശരീരത്തിലെ പാടുകൾ മാറാതെ നിൽക്കുന്നതിന്റെ കാരണം അവരെ കാണിക്കാനാണ്. സ്തോത്രം, അവരത് കണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ. അന്ന് കുത്തിയവെങ്കിലേക്ക് എല്ലാ കണ്ണും കുത്തിയവെങ്കിലേക്ക് നോക്കുമ്പോൾ അവർ കുത്തിയതാണെന്ന് മനസ്സിലാകണമെങ്കിൽ ആ പാട് അവിടെ ഉണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ അപ്പം, വന്ന അപ്പം, ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. സ്തോത്രം. യോശുവയുടെ പുസ്തകം 5:12 വായിച്ചാട്ടെ. യോശുവ 5:12. ഇവരെന്നു വരെയും മന്ന ഭക്ഷിച്ചു. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. സ്തോത്രം, ഹല്ലേലൂയ. മന്ന നിന്നുപോയി. ആകാശത്തിന്റെ, സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് വർഷിപ്പിച്ചതായ ആ കിളിവാതിൽ അടഞ്ഞതെന്ന, ആ വാതിലടച്ചത്, കലവറയുടെ വാതിലടച്ചതെന്ന, അവർ ദേശത്ത് അവരോട് പറഞ്ഞ വാറ്റത്ത ദേശത്ത്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത്, ഫെലിസ്ത്യരുടെ ദേശത്ത്, കനാന്യർ പാർത്തിരുന്ന ദേശത്ത്, അവരെ കൊണ്ടുപോയി ശത്രുക്കളെ ആകാശത്തിന് കീഴിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് അവര് വിളവെടുത്ത ആദ്യ താങ്ക്സ് ഗീവിംഗ് നടത്തിയതിന്റെ വിറ്റേ ദിവസം മന്ന എന്ത് ചെയ്തു? നിന്നു. ഇതെവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്കി? ഇനിയും കലവറയിൽ ധാരാളമുണ്ട്, അവന്റെ കലവറയിൽ ധാരാളമുണ്ട്. കുറഞ്ഞു പോയതും നിന്നു പോയത് കൊണ്ട് ഷട്ടർ ഓഫ് ആക്കിയതല്ല. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 2:17 വായിച്ചാട്ട്. ഇനിയോ അവൻ തുറക്കും. ഇത് കഴിക്കാൻ പോകുന്ന ഒരു കൂട്ടരുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തത്, ജയിക്കുന്നവന്. അപ്പോൾ കനാൻ ദേശം, മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തിൽ നിന്ന് പുറപ്പെട്ടതായ ജനം ഇത് കഴിച്ചു കഴിച്ചു കഴിച്ച് അവർ തോറ്റു. എവിടെയും അവർക്ക് പരാജയം. എന്നാൽ ഇവിടെ പരാജയപ്പെട്ടവർക്ക് അവൻ മന്ന മുടക്കിയില്ല കേട്ടോ. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. എന്നാൽ ഇവിടെ പർഗമോ സഭയോട് പറയുന്ന ദൂത് എന്താണ്? ഞാൻ ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന അവന് തിന്മാൻ കൊടുക്കും. നമ്മള് ഏദൻ തോട്ടത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു, ഹല്ലേലൂയ. ആ നദിയുടെ തീരത്ത് അവൻ ജനത്തെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അവന് തിന്മാൻ കൊടുക്കും. അതിൽ കടന്ന് തിന്നാതിരിപ്പാൻ മിന്നുന്ന വാളിന്റെ ജാലയുമായി ദൂതന്മാരെ തോട്ടത്തിൻ കവാടത്തിൽ നിർത്തിയെങ്കിൽ, ഏദൻ തോട്ടത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോഴേക്കും ആ ദൂതന്മാരവിടെയില്ല. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് 24 മണിക്കൂറും തിന്നുവാൻ അനുവാദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ആദ്യം വിളവെടുത്തപ്പോൾ മന്ന നിന്നുപോയി. സ്തോത്രം. നമ്മൾ പിന്നീട് പഠിക്കും, അല്പമായ ആ പദത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. സ്തോത്രം. കർത്താവരം താമസാൽ അടുത്ത ഞായറാഴ്ചയിൽ. സ്തോത്രം. ഇതിനെ കുറിച്ച് 10-15 പോയിന്റുകൾ. സ്തോത്രം. അല്ലെ, നമ്മൾ ക്രമക്രമമായി നമ്മൾ ചിന്തിക്കും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഈ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 41-51 വാക്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ നിങ്ങൾ വായിച്ച് ധ്യാനിച്ച് വരുവാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും.